السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك العفو والعافية. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، سورة الحشر അതിൻ്റെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലും ഉള്ളതുമെല്ലാം. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പക്ഷേ അതിൻ്റെ തസ്ബീഹ് എങ്ങനെയാണെന്നറിയില്ല. എല്ലാം റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു. എല്ലാം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം. അവരെല്ലാവരും പറയുന്നു അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വഹുവൽ അസീസുൽ ഹകീം, അള്ളാഹു അവനാകുന്നു അൽ അസീസ്, അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവൻ, അങ്ങേയറ്റത്തെ പ്രതാപവും അന്തസ്സുമുള്ളവൻ. അജീസ് എന്നതിന് ഇബ്നു കസീർ റഹിമഹുള്ള വിശദീകരണം പറഞ്ഞു: ഐ മനീഉൽ ജനാബ്, ഒരാൾക്കും തോൽപ്പിക്കാനോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കാത്ത വണ്ണം അങ്ങേയറ്റം മഹത്വമുള്ളവൻ, പ്രതാപമുള്ളവൻ. അൽ ഹകീമു, എന്നാൽ ഫി ഖദരിഹി വ ശർഇഹി, അവൻ വിധിച്ച കാര്യങ്ങളിലും അവൻ മതനിയമമാക്കിയ കാര്യത്തിലുമെല്ലാം അവൻ അങ്ങേയറ്റം ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. അതെല്ലാം യുക്തിഭദ്രമാണ്. അതിലൊന്നിൽ പോലും വേണ്ടാത്ത കാര്യങ്ങളില്ല, തെറ്റായ കാര്യങ്ങളില്ല. ഹുവല്ലദീ, ഇങ്ങനെയുള്ള അള്ളാഹു അവൻ തന്നെയാകുന്നു. അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഔവലിൽ ഹാഷർ. അഖ്റജ, അവനാകുന്നു പുറത്താക്കിയത്. الذين كفروا من اهل الكتاب اهل الكتاب പെട്ട കാഫിറുകളെ, മുൻപ് അല്ലാഹു കിതാബ് നൽകിയ സമുദായങ്ങൾ, യഹൂദി നസ്രാനികൾ, അവരെയാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുക. അവരുടെ കാഫിറുകളെ, ഇവിടെ ഉദ്ദേശം ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെയാണ്. അവരെ അല്ലാഹു അവനാകുന്നു പുറത്താക്കിയത്. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. ലിഔവലിൽ ഹശർ, ഒന്നാമത്തെ ഹഷറിൽ, ഒന്നാമത്തെ ഒരുമിച്ച് കൂട്ടലിൽ അവരെ അള്ളാഹുവാണ് പുറത്താക്കിയത്. ഇമാം ഇബ്നു കസീർ പറയുന്നു: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖദിമൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, ഹാദനഹും വഅതാഹും അഹദൻ വദിമ്മതൻ അലാ അല്ലാ യുഖാതിലഹും വലാ യുഖാതിലൂഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഈ യഹൂദികളുമായി അവിടുന്ന് കരാറിലേർപ്പെട്ടു. അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ഏത് നിബന്ധനയിന്മേൽ? അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യുകയില്ലെന്നും നബിയും സഹാബിമാരും അവരോടും യുദ്ധം ചെയ്യുകയില്ലെന്നുമുള്ള കരാറിൽ. ഫനഖദുൽ അഹ്ദ അല്ലദീ കാന ബൈനഹും വബൈനഹു, എന്നാൽ പിന്നീട് ഈ ബനൂ നദീർ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിലുണ്ടായിരുന്ന കരാർ ലംഘിച്ചു. അവർ അവരുടെ വാക്ക് തെറ്റിച്ചു. ഫഅഹല്ലല്ലാഹു ബിഹിം ബഅസല്ലദീ ലാ മറദ്ദലഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കുമേൽ റബ്ബിന്റെ ശിക്ഷ ഇറക്കി. അല്ലാഹുവിന്റെ അദാബ് എന്നാൽ ചിലത് അവൻ അവന്റെ പടപ്പുകളെ കൊണ്ടാണ് ശിക്ഷിക്കുക, അതിൽപ്പെട്ടതാണിത്. അള്ളാഹുവിന്റെ ബാഷ്, അവന്റെ ശിക്ഷ വന്നാൽ ലാ മറദ്ദലഹു, അതിനെ തടുത്തു നിർത്താൻ ഒന്നിനും ആരെക്കൊണ്ടും സാധ്യമല്ല. വഅൻസലഹു അലൈഹിം ഖദാഅഹു അല്ലദീ ലാ യുസദ്ദ്, അള്ളാഹു അവന്റെ വിധി അവർക്ക് മേലിറക്കി. അവന്റെ വിധി എങ്ങനെയാണ്? അവൻ വിധിച്ചു കഴിഞ്ഞാൽ ലാ യുസദ്ദ്, അത് തടയാൻ ആർക്കും സാധ്യമല്ല. ഫഅജലാഹുമു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ അനുമതിയോടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. വഅഖ്റജഹും മിൻ ഹുസൂനിഹിമുൽ ഹസീന, അവരുടെ ഭദ്രമായ കോട്ടയിൽ നിന്ന്, അവരുടെ കോട്ടകളിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുറത്തിറക്കി. അല്ലതീ മാ തമിഅ ഫീഹൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളാകട്ടെ അതവർക്ക് സാധിക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും ഭദ്രമായിരുന്നു ബനൂ നദീറിന്റെ കോട്ടകൾ. വളന്നൂഹും, അവരാകട്ടെ യഹൂദികളാകട്ടെ, അവരും കരുതി അന്നഹാ മാനിഅതുഹും മിൻ ബഅസില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവരുടെ കോട്ടകൾക്ക് കഴിയുമെന്ന്. കോട്ടക്കകത്തിരുന്നാൽ പിന്നെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് അവരും കരുതി. ഫമാ അഗ്നാ അൻഹും മിനല്ലാഹി ശൈഅ, ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാ, എന്നാൽ അത് അവർക്ക് യാതൊരു ഉപകാരവും വരുത്തിയില്ല, അവർക്കൊരു പ്രയോജനവും ചെയ്തില്ല. വജാഅഹും മിനല്ലാഹി മാ ലം യകുൻ ബിബാലിഹിം, അവരുടെ വിദൂര പ്രതീക്ഷയിൽ പോലും ഇല്ലാതിരുന്ന, അവരുടെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്നതാണ് അവർക്ക് വന്നത്. വസയ്യറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ധിക്കാരവും വഞ്ചനയും കരാർ ലംഘനവും കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരവിടെ നിന്ന് നീക്കി. വജലാഹും മിനൽ മദീന, മദീനയിൽ നിന്ന് അവരെ ഒന്നാകെ നാടുകടത്തി. ആരെ? ബനൂ നദീർ ഗോത്രത്തെ. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു പറഞ്ഞത്? മാ വനന്തും അൻ യഖ്റുജു, നിങ്ങൾ കരുതിയിരുന്നില്ല അവർ പോകുമെന്ന്. വന്നു, അവർ കരുതി, ഈ ബനൂ നദീർ ഗോത്രം കരുതി, അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിൻ അല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് അവരെ അവരുടെ കോട്ടകൾ തടുത്തു നിർത്തുമെന്ന്. വന്നു, അവർ കരുതി, അന്നഹും മാനിഅതുഹും, അവരെ സംരക്ഷിക്കുമെന്ന്, അവരെ പ്രതിരോധിക്കുമെന്ന്. ഹുസൂനുഹും, അവരുടെ കോട്ടകൾ, മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്. പക്ഷേ ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അല്ലാഹു അവന്റെ കാര്യം കൊണ്ടുവന്നു, മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അവനവരിലേക്ക് ചെന്നു. അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവരിലേക്ക് ചെന്നു. വഖദഫ ഫീ ഖുലൂബിഹിം റുഅ്ബ, അവരുടെ കൽബുകളിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. വഖദഫ റബ്ബ് ഇട്ടുകൊടുത്തു. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അർറുഅ്ബ, പേടിയിട്ടുകൊടുത്തു, ഭയമിട്ടുകൊടുത്തു. യുഖ്രിബൂന ബുയൂതഹും, അങ്ങനെ അവരതാ യുഖ്രിബൂൻ, അവർ കേടുവരുത്തുന്നു, പൊളിക്കുന്നു. ബുയൂതഹും, അവരുടെ വീടുകൾ, അവരുടെ സ്വന്തം ഭവനങ്ങൾ. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ടും. വഅയ്ദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, അതുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരെ, ബുദ്ധിയുള്ളവരെ, ഫഅതബിറു, ഗുണപാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, ബസീറത്തുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ, ബുദ്ധിയുള്ളവരെ. ഇബ്നു കസീർ പറയുന്നു, അങ്ങനെ മദീനയിൽ നിന്ന് അവരെ പുറത്താക്കി. ഫകാന മിൻഹും തായിഫത്തുൻ ദഹബൂ ഇലാ അജ്രിആത്ത് മിൻ അആലി ശാം, അങ്ങനെ അവരിൽ നിന്ന് ഒരു വിഭാഗം അജ്രിആത്ത് എന്ന ശാമിലെ പ്രദേശത്തേക്ക് പോയി. ശാമിൽ പ്രദേശത്തെ ഒരു ഉയർന്ന സ്ഥലം, അതാണ് അജ്രിആത്ത്. ശാം എന്നാൽ അള്ളാഹു ബറക്കത്ത് നൽകിയ നാടാണ് ശാം എന്ന നാട്. ഇന്ന് സിറിയയും ലുബ്നാൻ അഥവാ ലബനോനും അൽ ഉർദുൻ എന്ന അറബിയിൽ പറയുന്ന ജോർദാൻ എന്ന നാട്, അതുപോലെ ഫിലസ്തീൻ, അതുപോലെ യഹൂദികൾ അവർ അന്യായമായി കൈയടക്കി വെച്ചിട്ടുള്ള പ്രദേശം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പഴയകാലത്തെ ബിലാദുഷാം, വിശാലമായ പ്രവിശാലമായ ശാം, അള്ളാഹുവിന്റെ ഒരുപാട് നബിമാരുടെ നാട്. ഖുദ്സ് ഉൾക്കൊള്ളുന്ന, അൽ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ശാം പ്രദേശം, അള്ളാഹു ആ നാട്ടിന് ബർക്കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഖുർആനിൽ തന്നെ കാണാം. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദിൽ ലതി ബാറക്നാ ഫീഹാ ലിൽആലമീൻ, ഇബ്രാഹിം നബിയെയും ലൂത്തിനെയും നാം ലോകർക്ക് ബർക്കത്ത് നൽകിയിട്ടുള്ള ഒരു നാട്ടിലേക്ക് രക്ഷപ്പെടുത്തി. ശ്യാമാണ് അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ശ്യാമിന് മുകളിൽ അള്ളാഹുവിന്റെ മലായിക്കത്ത് അവരുടെ ചിറകുകൾ വിരിച്ചു വച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സമാധാനം തിരിച്ചുകൊണ്ടുവരുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. എന്നാൽ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, ഷാമിനെ കുറിച്ച് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്ൻ കസീർ അതിവിടെ സൂചിപ്പിക്കുന്നു, വഹിയ അർദുൽ മഹ്ഷറി മഹ്ഷറി വൽ മൻശർ. വഹിയ അർദുൽ മഹ്ഷറി വൽ മൻശർ, ആളുകൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക ആ സ്ഥലത്തായിരിക്കും. ഷാമാണ് മഹ്ഷറായി മാറുക, ഷാം പ്രദേശമാണ്, ഇന്നത്തെ ഷാം പ്രദേശമാണ് മഹ്ഷറായി മാറുക എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ അത് സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ആയത്തിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടെന്നാണ് ഇബ്നു കസീറിന്റെ വാക്കിന്ന് മനസ്സിലാകുന്നത്. ലിഔവലിൽ ഹശർ, ഒന്നാമത്തെ ഹശറിന് വേണ്ടി, ഒന്നാമത്തെ ഒരുമിച്ച് കൂട്ടലിന് വേണ്ടി അവരെ മദീനയിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത് അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന അർദുൽ മഹ്ഷറിലേക്കാണ് അവർ ചെന്നത്. വമിൻഹും ത്വാഇഫത്തുൻ ദഹബൂ ഇലാ ഖൈബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഇബ്നു കസീർ പറയുന്നു, അവരിൽ നിന്ന് ഒരു വിഭാഗം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവരെവിടേക്ക് ചെന്നു? ഖൈബറിലേക്ക് ചെന്നു. പിന്നീട് അഹ്സാബ് യുദ്ധത്തിന് ശേഷം ഖൈബറിലും അവരവരുടെ തോന്നിവാസം തുടർന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖൈബറും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഖൈബറിൽ നിന്ന് നബി അവരെ പൂർണ്ണമായി പുറത്താക്കിയില്ല, മറിച്ച് അവരുമായി കരാറിലേർപ്പെട്ടു. അവർ അവരുടെ കൃഷിയിൽ നിന്ന് ഒരു നിശ്ചിത അളവ് മുസ്ലിമീങ്ങൾക്ക് നൽകുമെന്ന കരാറിൽ അവരെ ഖൈബറിൽ തന്നെ താമസിപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് പ്രകാരം പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് അവരെ പൂർണ്ണമായും ഖൈബറിൽ നിന്നും നീക്കുകയുണ്ടായി. അങ്ങനെ ഈ ബനു നദീർ ഗോത്രം ഖൈബറിലേക്ക് ചെന്നു. വകാന ഖദ് അൻസലഹും മിൻഹാ അലാ അന്ന ലഹും മാ ഹമലത് ഇബ്നുഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബനു നദീർ ഗോത്രത്തെ പുറത്താക്കുമ്പോൾ അവർക്ക് അനുമതി കൊടുത്തിരുന്നു. എന്താണ്? യുദ്ധമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർ അള്ളാഹു അവരുടെ കൽബുകളിൽ പേടിയിട്ട് കൊടുത്തത് കാരണത്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യരുത്, ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോകാൻ അനുവദിച്ചു. അനുവദിക്കുമ്പോൾ നബി അവർക്ക് അനുമതി കൊടുത്തു. എന്താണ്? കൊണ്ടുപോകാം, അവരുടെ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം എന്ന് അനുമതി കൊടുത്തു. فكانوا يخربون ما في بيوتهم من المنقولات التي لا يمكن ان تحمل معهم ان تحمل معهم അവരെന്ത് ചെയ്തിരുന്നു? അവർക്ക് വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ നല്ല വാതിലാണെന്ന് കണ്ടപ്പോൾ അതൊന്നാകെ ഇളക്കിയെടുത്തിട്ട് അവർ കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ അവർ തന്നെ അവരുടെ വീടുകൾ തകർത്തു കളഞ്ഞു. വലിഹാദ ഖാല തആല, ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യുഖ്രിബൂന ബുയൂതഹും ബിഐദിഹിം, അവരുടെ വീടുകൾ അവരുടെ കൈകൊണ്ട് അവർ പൊളിച്ചു കളയുന്നു. വൈദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും. ഫഅസ്തബിറു, പാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, ഏ ഉൾക്കാഴ്ചയുള്ളവരെ. ഇബ്നു കസീർ പറയുന്നു, ഐ തഫക്കറു, ചിന്തിക്കൂ. ഫി ആഖിബതി മൻ ഖാലഫ അംറല്ലാഹ് വഖാലഫ റസൂലഹ് വകദ്ദബ കിതാബഹ്. എന്താണ് അവസാനമുണ്ടായത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചവർക്ക്, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവർക്ക്, അവന്റെ റസൂലിനനുസരിക്കാത്തവർക്ക്, അവന്റെ കിതാബിനെ നിഷേധിച്ചവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പാഠം ഉൾക്കൊള്ളൂ. ഇതാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അജാബ്, ശിക്ഷ, അപമാനം, അതാണ് അവരെ കാത്തിരിക്കുന്നത്. അത് ഏത് നിലക്കായാലും നമ്മളെ നന്നായി സൂക്ഷിക്കുക. അള്ളാഹു ഈ പറയുന്നത് നമ്മളോടും കൂടിയാണ്. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, ഹേയ് ബുദ്ധിയുള്ളവരെ, ഉൾക്കാഴ്ച ഉള്ളവരെ, പാഠം ഉൾക്കൊള്ളൂ. കൈഫ യഹില്ലു ബിഹിം മിൻ ബഅസിഹിൽ മുഖ്സി ലഹു ഫി ദുനിയ, എങ്ങനെയാണ് അള്ളാഹുവിന്റെ അവരെ അപമാനിച്ചു കളയുന്ന ദുനിയാവിലെ ശിക്ഷ അവർക്കിറങ്ങിയത്? എന്നാൽ ഇവിടം കൊണ്ട് തീരുമോ? മഅമാ യദ്ദഖറുഹു ലഹു ഫിൽ ആഖിറത്തി മിനൽ അജാബിൽ അലീം, പരലോകത്താകട്ടെ വേദനേറിയ അള്ളാഹുവിന്റെ അദാബ് അവൻ അവർക്കവിടെ ബാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, ഇതാണ് ബനു നദീർ ഗോത്രത്തിന്റെ സംഭവം. ഈ സംഭവം നടന്നത് ബദർ യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധത്തിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് ഇത് നടന്നതെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ചില സാധികളിൽ നിന്ന്, ഉർവ ഇബ്നു സുബൈർ റഹിമഹുല്ലാ എന്ന താബിഈയിൽ നിന്ന് റിവായത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദബഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലൗലാ അൻ കതബല്ലാഹു അലൈഹിം അൽ ജലാഅ, വലൗലാ ഇല്ലായിരുന്നുവെങ്കിൽ, അൻ കതബല്ലാഹു അലൈഹിം, അല്ലാഹു അവർക്കുമേൽ എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു അവർക്ക് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അൽ ജലാ, ജല എന്നാൽ പുറത്താക്കി നാടുകടത്തുക, അതിനാണ് ജലാ എന്ന് പറയുക, അതാണ് അള്ളാഹു അവർക്ക് വിധിച്ചത്. അത് അവർക്ക് അള്ളാഹു വിധിച്ചിരുന്നില്ലെങ്കിൽ, ലഅദബഹും ഫിദ്ദുനിയ, അതവർക്കുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അള്ളാഹു അവരെ ദുനിയാവിൽ ശിക്ഷിക്കുമായിരുന്നു. ഇത് മാത്രമല്ല, അള്ളാഹുവിന്റെ അദാബ് ഒരു ഇനം മാത്രമല്ല, പല പല ഇനങ്ങളിൽ നമുക്കിന്ന് സുഖമായി തോന്നുന്ന അതേ കാര്യം നാളെ നമുക്ക് അദാബാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നസ്അലുല്ലാഹ അൽആഫിയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും, അത് നാളെ നമുക്ക് നേരെ തിരിച്ച് അദാബായി മാറിയേക്കാം. ഒരാളെ അയാളുടെ തലലിന്റെ കഷ്ണത്തെ പോലെ സ്നേഹിക്കുന്ന സന്താനം നാളെ അയാൾക്ക് ഏറ്റവും വലിയ പ്രയാസമായി മാറിയേക്കാം. നസ്അലുല്ലാഹ അൽആഫിയ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു കഴിവുള്ളവനാണ് ഏത് കാര്യത്തിനും, അള്ളാഹു ഏതിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർക്ക് നാടുകടത്തിൽ വിധിച്ചില്ലായിരുന്നുവെങ്കിൽ, ലഅദബഹും ഫിദ്ദുനിയ, അവരെ അള്ളാഹു വേറെ നിലക്ക് ശിക്ഷിക്കുമായിരുന്നു. ഇബ്നു കസീർ പറയുന്നു, ലകാന ലഹും ഇൻദല്ലാഹി അദാബുൻ ആഖർ, അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വേറെ അദാബ് ഉണ്ടായേക്കാം, മിനൽ ഖത്ലി, അവരെ യുദ്ധത്തിൽ തന്നെ അവരെ കൊലപ്പെടുത്തുക പോലെ, വസബി, അവരടിമകളാക്കപ്പെടുക പോലെ, വനഹിദാലിക്ക്, അതുപോലുള്ളത് അവർക്ക് വന്നേക്കാം, അവർക്ക് വരും. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ് അവൻ പറയുന്നത്. അള്ളാഹുവിനറിയാം എന്ത് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാത്ത കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്നും ആർക്കറിയാം, അള്ളാഹുവിനറിയാം. അള്ളാഹു യഅലമു മാ കാന വമാ യകൂനു വമാ ലാ യകൂനു കൈഫ യകൂനു ഇദാ കാന. അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്, അതിൽ പെട്ടതാണ് ഇത്, അല്ലാഹു അലം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, പരലോകത്ത് നരകവാസികളായ ആളുകൾ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവെ ഞങ്ങളെ തിരിച്ചൊന്ന് മടക്കണമേ, ഞങ്ങൾ നന്നായിക്കോളാം. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞെന്താ, വലഉറുദ്ദു ലആദു, അവരെങ്ങാനും അള്ളാഹു തിരിച്ച് ദുനിയാവിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, ലആദു, അവരീ ഇതിലേക്ക് തന്നെ, നേരത്തെ ഉണ്ടായിരുന്നതിലേക്ക് തന്നെ തിരിച്ചു പോകുമായിരുന്നു. നോക്കൂ, അത് മഹാലാണ്, മുസ്തഹീലാണ്. അഥവാ അള്ളാഹു ഒരിക്കലും തിരിച്ചു മടക്കുകയില്ല. അജൽ വന്നാൽ, ആയുസെത്തിയാൽ, മരണമെത്തിയാൽ തിരിച്ചു പോക്കില്ല. പരലോകത്തെത്തിയാൽ വീണ്ടും ദാറു അമലായ, അമൽ ചെയ്യാൻ, നന്നാവാൻ ഇനിയും അവസരം തീർന്നിട്ടില്ലാത്ത ഈ ദുനിയാവിലേക്ക് അള്ളാഹു തിരിച്ചു മടക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അങ്ങനെ മടക്കിയിരുന്നുവെങ്കിൽ ആളുകൾ എന്താകുമായിരുന്നു? അതും ആർക്കറിയാം? റബ്ബിനറിയാം. അല്ലാഹു യഅലമു മാ കാന വമാ യകൂനു വമാ ലാ യകൂനു കൈഫ യകൂനു ഇദാ കാൻ, അതും അല്ലാഹുവിന് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു അവരെ ഈ നാടുകടത്തുള്ളവർക്ക് വിധിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിലും അല്ലാഹു അവരെ ദുനിയാവിൽ ശിക്ഷിക്കുമായിരുന്നു. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ നാർ, നഊദു ബില്ലാഹി മിൻ അദാബിൻ നാർ, അവർക്കുണ്ട് ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ, ഖിയാമത്ത് നാളിൽ, പരലോകത്ത് അദാബുൻ നാർ, നരകത്തിന്റെ അദാബ്, നരക ശിക്ഷ അവർക്കുണ്ട്, അതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുകയാണ്, വലഹും ഫിൽ ആഖിറത്തി അദാബുൻ നാർ, അവർക്ക് നരക ശിക്ഷയുണ്ട്. ഇത് ദുനിയാവിലെ ശിക്ഷയുടെ കൂടെ ഉള്ളതാണ് നരകത്തിലെ ശിക്ഷ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ذلك بأنهم شاقوا الله ورسوله, ذلك بأنهم, കാരണം അവർ ഷാഖു അല്ലാഹ, അല്ലാഹുവിനോട് എതിർ പ്രവർത്തിച്ചു, വറസൂലഹു, അവന്റെ റസൂലിനോടും, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവർ എതിർ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്.
ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അദാബുള്ളത്. وَمَنْ يُشَاقِّ اللَّهَ فَإِنَّ اللَّهَ شَدِيدُ الْعِقَابِ ആരെങ്കിലും അല്ലാഹുവിനോട് എതിർ പ്രവർത്തിച്ചാൽ فَإِنَّ اللَّهَ شَدِيدُ الْعِقَابِ അല്ലാഹു തീർച്ചയായും ഷദീദുൽ ഇഖാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവന്റെ അദാബ് വളരെ കടുത്തതാണ്, നമുക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ അടിമകളെ വിവരം അറിയിക്കുക, ഞാനാണ് ഗഫൂറും റഹീമും എന്ന്, ഏറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനും ഞാനാണെന്ന്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അത് തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും അവരെ വിവരമറിയിക്കുക. ഇബ്ന് കസീർ പറയുന്നു, ഐ ഇന്നമാ ഫഅല അല്ലാഹു ബിഹിം ദാലിക വസല്ലത അലൈഹിം റസൂലഹു വഇബാദഹു അൽമുഅ്മിനീൻ. അല്ലാഹു അവരെ ഇങ്ങനെ ചെയ്തത്, ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദികളെ അല്ലാഹു ഇങ്ങനെ ചെയ്തത്, അവർക്കുമേൽ അവന്റെ റസൂലിനും മുഅ്മിനുകൾക്കും വിജയവും അധികാരവും കൊടുത്തത്, ലിഅന്നഹും ഖാലഖുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർ എതിർത്തു, അള്ളാഹുവിനോടും റസൂലിനോടും എതിർ പ്രവർത്തിച്ചു. വകദ്ദബു ബിമാ അൻസല അല്ലാഹു അലാ റസൂലിഹിൽ മുതഖദ്ദിമീൻ, മുൻകഴിഞ്ഞ നബിമാർക്ക് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ നിഷേധിച്ചു, അതിനെ അവർ നിഷേധിച്ചു. മുൻകഴിഞ്ഞ നബിമാർക്ക് അള്ളാഹു അവതരിപ്പിച്ച കാര്യമാണ് ഫിൽ ബിഷാറത്തി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബിഷാറ, സന്തോഷവാർത്ത. അത് ആർക്കറിയാം? യഹൂദികൾക്കറിയാം. വഹും യഅരിഫൂന ദാലിക, അവർക്കതറിയാമായിരുന്നു. കമ യഅരിഫൂന അബ്നാഅഹു, ആരറിയുന്നത് പോലെ? മക്കൾ അറിയുന്നത് പോലെ. എന്താ മക്കൾ അറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, കാരണം മക്കളെ അവരുടെ പിതാക്കൾക്ക് അവരുടെ ഉപ്പാക്കുമ്മാക്കും ഏത് കൂട്ടത്തിൽ വെച്ച് കണ്ടാലും തിരി മാറിപ്പോല, എങ്ങനെ കണ്ടാലും എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും മക്കളെ മാറിപ്പോല എന്നാണ്. എന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വ്യക്തമായ വിശേഷണങ്ങൾ അവരുടെ കിതാബിലുണ്ട്. നബിയെ കണ്ടാൽ ഇത് ആ കിതാബ് പറഞ്ഞ ആൾ തന്നെയാണോ എന്നൊരു സംശയം തോന്നാത്ത നിലക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് മക്കൾ അറിയുന്നത് പോലെ അവർക്ക് നബി അറിയാമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. പക്ഷേ അവരവരുടെ അറബികളോടുള്ള അസൂയയും അവരുടെ അഹങ്കാരവും കാരണത്താൽ അവരത് നിഷേധിച്ചു. ഈമാനിനുള്ള തൗഫീഖ് അവരിൽ വളരെ കുറച്ചു പേർക്കല്ലാതെ കിട്ടിയില്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ചിലർക്ക് മാത്രമേ യഹൂദികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് തൗഫീഖ് കിട്ടിയിട്ടുള്ളൂ. അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ വളരെ കുറവാണ്. എല്ലാ കാലത്തും ഇസ്ലാം സ്വീകരിച്ചവർ വളരെ കൂടുതലാണ്. അഹ്ലുൽ കിതാബിലെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ അഥവാ നഫ്രാനികളിൽ പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മാ ഖതഅതും മിൻ ലീനതിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാതിഖീൻ. മാ ഖതഅതും മിൻ ലീനതിൻ, മാ ഖതഅതും, നിങ്ങൾ മുറിച്ചിട്ടില്ല, മില്ലീനത്തിൻ, ഒരു ഈത്തപ്പനത്തടിയും. ലീന എന്നാൽ നല്ല ഇനത്തിൽപ്പെട്ട ഈത്തപ്പനയാണ് ഉദ്ദേശം. അത് നിങ്ങൾ മുറിച്ചിട്ടില്ല. ഔ അല്ലെങ്കിൽ തറക്തുമൂഹ, നിങ്ങൾ അതിനെ വിട്ടേച്ചിട്ടില്ല, ഖായിമതൻ, നേരെ നിൽക്കുന്നതായി, അഥവാ മുറിക്കാതെ വിട്ടിട്ടില്ല, മുറിച്ചിട്ടുമില്ല. അല ഉസൂലിഹ, അതിന്റെ വേരുകളിൽ, അഥവാ നിങ്ങൾ മുറിച്ചിട്ടില്ല, നിങ്ങൾ മുറിക്കാതെ അതിന്റെ വേരുകളിൽ നിൽക്കാനായി ഈത്തപ്പനകൾ വിട്ടിട്ടുമില്ല. ഫബി ഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ. മാ ഖതഅതും മിൻ ലീനതിൻ ഔ തറക്തുമുഹ ഖായിമതൻ അല ഉസൂലിഹ ഫബി ഇദ്നില്ല, ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ആശയം ശരി തന്നെ, പക്ഷേ നേർക്കിന് ആരുടെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ അല്ല, മാ ഖതഅതും മിൻ ലീനതിൻ, നിങ്ങൾ ഏത് ഈത്തപ്പനത്തടി വിട്ടേച്ചിട്ടുണ്ടോ, ഏത് ഈത്തപ്പനത്തടി മുറിച്ചിട്ടുണ്ടോ, ഔ തറക്തുമുഹ ഖായിമതൻ അല ഉസൂലിഹ, അല്ലെങ്കിൽ അവയെ അതിന്റെ വേരുകളിൽ നിങ്ങൾ വിട്ടേച്ചിട്ടുണ്ടോ, ഫബി ഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെയാണ്. അങ്ങനെയാണ് അതിന്റെ നേർക്ക് നേരെ വാക്കർത്ഥം. വലിയുഖ്സിയൽ ഫാസിഖീൻ, അതുപോലെ വലിയുഖ്സിയ, അപമാനിതരാക്കാൻ വേണ്ടി, അൽ ഫാസിഖീൻ, ഫാസിഖുകളെ അള്ളാഹു അപമാനിതരാക്കാൻ വേണ്ടി, അള്ളാഹു അവരെ അപമാനിക്കാൻ വേണ്ടി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാത്തവരാണ് ഫാസിഖുകൾ എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ബനു നദീർ ഗോത്രത്തിന്റെ കോട്ട ഉപരോധിക്കുന്ന ആ ദിവസങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൽപ്പിച്ചു, അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഈത്തപ്പന തടികൾ മുറിച്ചു കളയാനും കത്തിച്ചു കളയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചിരുന്നു. ഇതുകൂടി ആയപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പേടിയും ഭീതിയും വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിക്കും സഹാബത്തിനും കീഴടങ്ങുകയും ചെയ്യുകയുണ്ടായി. അത് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുമതിയോടെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, عن ابن عمر ان رسول الله صلى الله عليه وسلم قطع نخل بني النضير وحرق بنو النضير ഗോത്രത്തിന്റെ ഈ തരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചു കളയുകയും അതുപോലെ കത്തിച്ചു കളയുകയും ചെയ്തു. സഹാബത്തിനോട് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. യഥാർത്ഥത്തിൽ സാധാരണ നിലക്ക് ഇത് പാടില്ലാത്തതാണ്. എന്നാൽ ഈ അവരെ ഉപരോധിച്ച് അവരെ പരാജയപ്പെടുത്തേണ്ടത് വലിയ ഖൈർ അതിലുള്ളത് കൊണ്ട്, അവരുടെ ഷർ വളരെ വലുതായതുകൊണ്ട് ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് അനുവദിച്ചു കൊടുത്തു. ഇതുപോലുള്ള മസ്ലഹത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അത് അനുവദിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അത് അനുവദിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, മാ ഖത്അതും മിൻ ലീനത്തിൻ, നിങ്ങൾ ഈത്തപ്പനത്തടി ഏത് മുറിച്ചിട്ടുണ്ടോ, ഔ തറക്തുമുഹാ ഖായിമത്തൻ അലാ ഉസൂലിഹ, അല്ലെങ്കിൽ അതിന്റെ വേരുകളിന്മേൽ നിൽക്കാൻ അതിനെ മുറിക്കാതെ വിട്ടിട്ടുണ്ടോ, ഫബീദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെയാണ്. വലിയുഖ്സി അൽ ഫാസിഖീൻ, ആ ഫാസിഖുകളെ ധിക്കാരികളെ അപമാനിക്കുവാനും വേണ്ടിയാണ്. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം? ഇബ്നു കസീർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുറിക്കാനും കത്തിക്കാനും കൽപ്പിച്ചപ്പോൾ, ഇത് യഹൂദികളാണല്ലോ, മുശ്രിക്കുകളെ പോലെ വിവരമില്ലാത്തവരല്ല, പിന്നെയോ പഠിച്ചിട്ടുള്ള ആളുകളാണ്. فبعث بنو النضير، بنو النضير ചിലരെ പറഞ്ഞു, يقولون لرسول الله صلى الله عليه وسلم, നബിയോട് പറയാൻ, انك تنهى عن الفساد, നിങ്ങൾ ഫസാദ് വിലക്കുന്ന ആളല്ലേ, കുഴപ്പം വിലക്കുന്ന ആളല്ലേ, فما بالك تأمر بقطع الأشجار, പിന്നെ ഇതൊക്കെ മുറിച്ചളയാൻ കൽപ്പന കൊടുക്കുന്നത്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. فانزل الله هذه الآية الكريمة, അപ്പോൾ അള്ളാഹു ഈ ആയത്ത്, ഈ കരീമത്തായ ആയത്ത് അവതരിപ്പിച്ചു. ഫസാദ് ഏതാ, ഖൈർ ഏതാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ ദീൻ നിഷേധിക്കുക, അവനെയും അവന്റെ റസൂലിനോടും എതിർ പ്രവർത്തിക്കുക, മുഅ്മിനീങ്ങളെ ദ്രോഹിക്കുക, ഇതിനേക്കാളും വലിയ ഫസാദ് ഏതാ ഉള്ളത്? അപ്പൊ അസദുന്ന, ഫസാദിന്റെ തലവന്മാർ ഫസാദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അള്ളാഹു ആയത്തിറക്കി, ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയത്തൽ കരീമ, അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു. അയ്മാ ഖത്അതു മിൻ ലീനത്തിൻ വമാ തറക്തു മിനൽ അസ്ജാരി ഫൽജമീഉ ബിഇസ്നിഹി, നിങ്ങൾ മുറിച്ചതും മുറിക്കാതെ വിട്ടതുമെല്ലാം അള്ളാഹുവിന്റെ അനുമതിയോടെയും, വബിമശീഅതിഹി വഖദ്രിഹി വറിദാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചും അവന്റെ തീരുമാനമനുസരിച്ചും അവന്റെ കരിവനുസരിച്ചും അവന്റെ തൃപ്തിയോടെയുമാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, വഫീഹി നികായതു ബിൽ അദുവി, ഇതിൽ അവരെ അങ്ങേയറ്റം തോൽപ്പിച്ചു കളയുന്ന ഒരായത്താണിത്. മുറിച്ചിട്ടുണ്ടോ, ഫബീദ്നില്ല, അള്ളാഹിന്റെ അനുമതിയോടെയാണ്. അതുപോലെ വഹിസിയുല്ലഹും, അവർക്കുള്ള അപമാനമുണ്ട് ഈ ആയത്തിൽ. വഇർഗാമുല്ലി ഉനൂഫിഹിം, അവരുടെ ന്യായങ്ങളെ പൊളിച്ചു കളയുന്ന, അവരെ പരാജയപ്പെടുത്തുന്ന കാര്യമുണ്ട് അള്ളാഹുവിന്റെ ഈ ആയത്തിൽ. അതാണ് അള്ളാഹു പറഞ്ഞത്, മാ ഖത്അതു മിൻ ലീനത്തിൻ ഔ തറക്തുമുഹ ഖായിമത്തൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാഹി വലിയുഖ്സി അൽ ഫാസിഖീൻ വലിയുഖ്സി അൽ ഫാസിഖീൻ. ശ്രദ്ധിക്കുക, ഇനി അടുത്ത ഈ സൂറത്തിലെ ആയത്തുകൾ ചില അഹ്കാമുകൾ അതിൽ അടങ്ങിയിരിക്കുന്നു. ചില വിധി, ചില ഫഖഹി ആയതും ഒക്കെയായ ചില വിധി വിലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജബ്തും അലൈഹി മിൻ ഖൈരി വലാ റികാബിൻ വലാകിൻ അല്ലാഹു യുസല്ലിതു റുസുലഹു അലാ മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. وَمَا أَفَاءَ اللَّهُ اللَّهُ എന്താണോ ഫൈ ആയി കൊടുത്തത്, ഫൈ എന്ന് പറയുന്നത് ഒരു യുദ്ധാർജിത സ്വത്തിന്റെ ഒരു ഇനമാണ്. ഗനീമത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, യുദ്ധാർജിത സ്വത്ത്. ഒരു ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന യുദ്ധത്തിൽ കുഫാറുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്ത്, അതിനാണ് ഗനീമത്ത് എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അഞ്ച് മസാരിഫുകളിൽ ചെലവഴിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് അഞ്ച് അവകാശികളാണ് അതിനുള്ളത്, അഞ്ച് മസാരിഫുകൾ. സൂറത്തുൽ അംഫാലിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംഫാലിലും ഈ സൂറത്തിലും ഇതിൽ ഫൈഇനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു, അംഫാലിൽ ഗനീമത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഫൈഉം ഗനീമത്തും തമ്മിലുള്ള വ്യത്യാസം, ഫൈ എന്നാൽ ബനു നദീർ ഗോത്രത്തിന്റേത് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയതുപോലെ കിട്ടലാണ് ഫൈ. കാരണം ഇവിടെ എന്ത് നടന്നിട്ടില്ല, യുദ്ധം നടന്നിട്ടില്ല, പേടികൊണ്ട് അവരൊന്നാകെ ഇട്ടേച്ച് പോയതാണ്. ഞാൻ പറഞ്ഞു ഇത് സുസ്ഥിരമായ ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുന്ന ശരിയായ യുദ്ധത്തിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ഒരാളുടെയും സ്വത്ത് നമുക്ക് ഹലാലല്ല. സ്വത്തിന് ഹുർമത്തുണ്ട്, സമ്പത്തിന് ഹുർമത്തുണ്ട്, അതുപോലെ രക്തത്തിന് ഹുർമത്തുള്ളതുപോലെ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ രക്തം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ കരാറിലൂടെയും അതുപോലെ പരസ്പര ധാരണകളിലൂടെയും ഒക്കെ ഹറാമായി തീരല്ല, ലംഘിക്കാൻ പാടില്ല, ചൊരയിടാൻ പാടില്ല. യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന യുദ്ധത്തിലല്ലാതെ അതുപോലെ ഹുർമത്തുണ്ട് ഏതിന്, അവരുടെ സ്വത്തിനും മുസ്ലിമീങ്ങളുമായി കരാറിനും അതുപോലെ ധാരണയിലും കഴിയുന്ന ആളുകളുടെ സ്വത്തിന്, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത അന്യമതസ്ഥരായ ആളുകളുടെ സ്വത്തുകൾ പോലെ യാതൊരു സംശയവുമില്ല. അതിന് ഹെർമത്തുണ്ട്. അത് എടുക്കുക എന്നത് ദുൽമാൻ, അന്യായമായ ദുൽമാൻ. അള്ളാഹുവിങ്കൽ മറുപടി പറയേണ്ടി വരുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുൽമ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ആയത്തുകളുടെ തഫ്സീർ നമ്മൾ പറയുമ്പോൾ അക്കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധമില്ലാതെ മുശ്രിക്കുകൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇട്ടുപോകുന്ന സ്വത്തുക്കൾ, അതിനാണ് ഫൈ എന്ന് പറയുക. ഗനീമത്ത് എന്നാൽ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നത്. അള്ളാഹു ഗനീമത്തിനും ഫൈഇനും മസ്രിഫുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ചെലവഴിക്കേണ്ടത് ഏത് വകുപ്പിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൂറത്തു അൻഫാലിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, വഅലമു അന്നമ ഗനിംതു മിൻ ശൈഇൻ, അറിയണം നിങ്ങൾ എന്ത് ഗനീമത്തായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ. ഫഅന്ന ലില്ലാഹി ഖുംസഹു വലിർ റസൂലി, അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ്. അതിന്റെ അഞ്ചിലൊന്ന് ആർക്കാണ്? അള്ളാഹുവിനും അവന്റെ റസൂലിനാണ്. ഇതിനാണ് ഖുംസ് എന്ന് പറയുക. ഫർദുൽ ഖുംസ് അഞ്ചിലൊന്ന്, അഞ്ച് മസ്രിഫുകളാണ് ഇതിനുള്ള, അഞ്ചു ഭാഗത്താണ് ചെലവഴിക്കേണ്ടത്. അള്ളാഹുവിനും അവന്റെ റസൂലിനും എന്ന് പറഞ്ഞാൽ, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ചെലവഴിക്കും, മുസ്ലിമീങ്ങളുടെ പൊതുവായ നന്മക്ക് വേണ്ടി ഇക്കാര്യങ്ങൾ ചെലവഴിക്കും, പൊതുവായ നന്മക്ക് വേണ്ടി. വലിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി. ആരാണ് ഈ അടുത്ത ബന്ധുക്കൾ? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ബനു ഹാഷിം വബനു അൽ മുത്തലിബ്, ബനു ഹാഷിമിനും ബനു മുത്തലിബിനും നബി കുടുംബം ആലു ബൈത്ത് അവർക്കുള്ളതാണത്. കാരണം എന്താ? അവർക്ക് സക്കാത്ത് പറ്റൂല, അവർക്ക് എന്തിട്ടൂല, സക്കാത്ത് സ്വീകരിക്കാൻ നബി കുടുംബത്തിന് ആലു ബൈത്തിന് പാടില്ല. സക്കാത്തും സദഖയും അവർക്ക് പറ്റൂല, എന്നാൽ സമ്മാനമായി കൊടുക്കുന്നത് അവർക്ക് സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബിയുടെ കുടുംബമോ അതുപോലെ ഹാഷിം സന്തതികൾ മുത്തലിബ് സന്തതികൾ സല്ലാസമയുടെ പരമ്പരയാണ്. മുഹമ്മദുൻ ഇബിൻ അബ്ദുല്ലാ ഇബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണ് അബ്ദുൽ മുത്തലിബും അതുപോലെ ഹാഷിമും. ഇവരുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് ജക്കാത്തില്ല, അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? ഹുമുസ് ഉണ്ട്. ഈ ഫൈഇൽ നിന്ന് ഗനീമത്തിൽ നിന്ന് ഒന്ന് അവർക്കുണ്ട്. മൂന്നാമത്തേത് വലിയ യതാമാരാണ് യതീമുകൾ. വൽ മസാകീൻ, നാല് മിസ്കീനുകൾ സാധുക്കളായ ആളുകൾ. അഞ്ച് വബിനിസ്സബീൽ വഴിയാത്രക്കാരായ ആളുകൾ. ഇത് സൂറത്തു അൽ അംഫാലിൽ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിനും റസൂലിനും നബി കുടുംബത്തിനും യതീമുകൾക്കും മിസ്കീനുകൾക്കും ഇബ്നു സബീലിനും വഴിയാത്രക്കാർക്കും. നോക്കൂ തൊട്ടടുത്ത ആയത്ത് ഇത് ഈ സൂറത്തിൽ, മാ ഫല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി വലിദിൽ ഖുർബ വലിയതാമ വൽ മസാകീന വബ്നു സബീൽ. നാം സൂറത്തുൽ അംഫാലിൽ പറഞ്ഞ അതേ മസ്രിഫുകൾ. അപ്പൊ ഇതാണ് ഫൈഇനെ കുറിച്ചുള്ള ആയത്താണ് ഈ സൂറത്തിലുള്ളത്. ഫൈ എന്നാൽ യുദ്ധത്തിലല്ലാതെ ഈ ഇസ്ലാമിക ഭരണകൂടത്തിന് മുന്നിൽ ഭയപ്പെട്ട് യുദ്ധമില്ലാതെ ഇട്ടുപോകുന്ന ആളുകൾ, ആ യുദ്ധാർജിത അങ്ങനെ ഉള്ള സ്വത്ത്, അതിനാണ് ഫൈ എന്ന് പറയുക. അള്ളാഹു പറയുന്നു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു അവന്റെ റസൂലിന് ഫൈ ആക്കി കൊടുത്തതെന്തോ. മിൻഹും അവരിൽ നിന്ന്, അഥവാ ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ട യഹൂദികളായ കാഫിറുകളിൽ നിന്നും അള്ളാഹു നബിക്ക് ഫൈ ആയി കൊടുത്തതെന്തോ. فما أوجفتم عليه من خيل ولا ركاب നിങ്ങൾ അതിനു വേണ്ടി ഓടിച്ചിട്ടില്ല കുതിരയോ ഒട്ടകമോ, നിങ്ങൾ അതിനു വേണ്ടി കുതിരപ്പടയോ ഒട്ടകപ്പടയോ ഒന്നും നയിച്ചിട്ടില്ല. ഫമ ഔജഫ്തും, ഔജഫ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധത്തിന് വേണ്ടി വേഗത്തിൽ കുതിരയെ അതുപോലെ ഒട്ടകത്തെ ഒക്കെ ഓടിക്കുക, അതിനാണ് ഔജഫ എന്ന് പറയുക. നിങ്ങൾ ഓടിച്ചിട്ടില്ല അലൈഹി അതിനുവേണ്ടി മിൻ ഖൈലിൻ കുതിരയെയോ, വലാ രിക്കാബിൻ രിക്കാബ് എന്താണ് ഒട്ടകം, അതിനെയോ നിങ്ങൾ ഓടിച്ചിട്ടില്ല. ولكن الله പക്ഷെ അല്ലാഹുവാണ്, യുസല്ലിതു റുസുലഹു അലാ മൻ യശാ, അല്ലാഹുവാണ് യുസല്ലിതു അധികാരം നൽകുന്നവൻ, സുൽത്തത്ത് നൽകുന്നവൻ. റുസുലഹു അവന്റെ റസൂലുകൾക്ക്, അലാ മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മേൽ, ബനൂ നദീർ ഗോത്രത്തിന് മുകളിൽ അല്ലാഹു ഉദ്ദേശിച്ചു അവന്റെ റസൂലുകളിൽപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം നൽകാൻ അല്ലാഹു നൽകി. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹു എന്താണോ അവന്റെ റസൂലിന് ഫൈ ആയി നൽകിയത്. ഈ ആയത്തിൽ പറയുന്നത് ഇതിന്റെ മസരിഫാണ്, മസാരിഫുൽ ഫൈ. ഇതിൽ എന്തു പറയും? മസാരിഫുൽ ഫൈ, ഫൈ ചെലവഴിക്കേണ്ട വകുപ്പുകൾ, മാർഗങ്ങൾ, സക്കാത്തിനൊട്ട അവകാശികൾ ഉള്ളതുപോലെ. മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹു അവന്റെ റസൂലിന് കീഴ്പ്പെടുത്തി കൊടുത്തതെന്തോ, മിൻ അഹ്ലിൽ ഖുറ ആ നാട്ടുകാരിൽ നിന്ന്, ആ നാട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് ഏത് പ്രദേശവാസികളിൽ നിന്ന് അവന്റെ റസൂലിന് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുക്കുന്നതെന്തോ, ഫലില്ലാഹി വലി റസൂൽ, അത് അല്ലാഹുവിനും റസൂലിനുമുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ മസ്തരിഫ്. അല്ലാഹുവിന് ആളുകളുടെ സമ്പത്ത് കൊണ്ടൊന്നും കൂടാനോ കുറയാനോ ഇല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണത്. അള്ളാഹുവിന്റേതാണ് ആകാശവും ഭൂമിയും അതിലുള്ള ഗജനാവുകളുമെല്ലാം. അള്ളാഹ് തന്നത് എല്ലാവരുടെ കയ്യിലുള്ളൂ. അള്ളാഹു തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ പോകുന്നതേ എല്ലാവരുടെ കയ്യിലുമുള്ളൂ. നസ്അലുല്ലാഹ അലാഫിയ. വലിദിൽ ഖുർബ, അതുപോലെ ബന്ധുക്കൾക്ക്, ഇതാരുടെ ബന്ധുക്കളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾ, ബനു ഹാഷിം വ ബനുൽ മുത്തലിബ്, മുത്തലിബിന്റെ മക്കൾ, ഹാഷിമിന്റെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഉണ്ടാകും. പക്ഷേ കുടുംബ ബന്ധം കൊണ്ട് നബിയുടെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ഇല്ലെങ്കിൽ കുടുംബ ബന്ധം കൊണ്ട് യാതൊരു കാര്യമില്ല. യാ ഫാത്തിമ അൻഖിദി നഫ്സക മിനന്നാർ ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ, ഫാത്തിമ സ്വന്തം തടി നരകത്തിൽ നിന്ന് കാത്തോളൂ, അള്ളാഹു ഇങ്ങൽ നിന്ന് നിനക്കൊന്നും നേടിത്തരാൻ എനിക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞ വാക്കാൻ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ദീന് സ്വീകരിക്കാതെ ശിർക്കും ഖുറാഫാത്തും ബിദഅത്തൊക്കെ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അള്ളാഹു ഇങ്കൽ പ്രയോജനം ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വീകരിച്ചാൽ അത് പ്രയോജനപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രഅ ബിഹി നസബുഹു, ആരുടെയെങ്കിലും അമൽ പതുക്കെയാണെങ്കിൽ അവന്റെ തറവാട് അവനെയും കൊണ്ട് വേഗം പോവുകയില്ല, അമലിനനുസരിച്ചിട്ടേ പോവുകയുള്ളൂ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ബാധകമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ ആസർ മുശ്രിക്കായിരുന്നു, അള്ളാഹുവിന്റെ ശത്രുവായിരുന്നു എന്ന് ഖുർആനല്ലേ, അള്ളാഹു പറഞ്ഞതല്ലേ. അപ്പൊ ഇങ്ങനെ നബിമാരുടെ ബന്ധുത്വം അത് പ്രയോജനപ്പെടുകയില്ല. അബൂലഹബ് ആരാ? റസൂലിന്റെ അമ്മ, ഉപ്പാന്റെ സഹോദരനാണ്, മുതാബ്. ഒരു ഉപകാരവുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അവിടുത്തെ ദീൻ സ്വീകരിച്ചവർക്കേ ആ ഫദ്ലുള്ളൂ. ദീൻ സ്വീകരിച്ചവർക്ക് നബിയുടെ കുടുംബമാണെങ്കിൽ അത് ഖൈറാണ്. നബിയുടെ കുടുംബമാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ വല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് അതിന്റെ ഹഖീഖത്ത് അറിയുക. നമ്മളത് നിഷേധിക്കാനോ നമ്മളത് സത്യപ്പെടുത്താനോ പോകുന്നില്ല. നമ്മളത് നിഷേധിച്ച് അവരുടെ തറവാടിനെ കുത്തിപ്പറയാനോ നമ്മളത് സത്യപ്പെടുത്താനോ പോകുന്നില്ല. വല്ലാഹു ആലം, വല്ലാഹു ആലം. സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട ആളുകൾ അവരുടെ പരമ്പര അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ചേർക്കപ്പെടുമെങ്കിൽ അത് ശരി തന്നെയാണ്, സംശയമില്ല. ഇത് ശരി തന്നെയാണ്, സംശയമില്ല. പക്ഷേ മാനദണ്ഡം അവർക്ക് ഫദ്ല് ലഭിക്കുക, അവർ നബി കുടുംബത്തിൽപ്പെട്ടു എന്നതിന്റെ ഫദ്ല് അത് ശോഭിച്ചു നിൽക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവർ സ്വീകരിച്ചാലാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവർ സ്വീകരിച്ചാലാണ്. നബി കുടുംബത്തിന് പ്രത്യേകതയുണ്ട്, അത് സംശയമില്ല. നബിയുടെ കുടുംബത്തിന് പ്രത്യേകതയുണ്ട് എന്നതിൽ സംശയമില്ല. ആലു ബൈത്ത്, ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് വലിയ യതീമുകൾ. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഉംദത്തുൽ ഫിഖ് എന്ന കിതാബിൽ പറഞ്ഞു, യസാമ എന്നാൽ മസാകീനുൽ യസാമ, സാധുക്കളായ യതീമുകൾ. യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയവർ അവർക്കാണ് യത്തീമെന്ന് പറയുക. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചവർ, പ്രായപൂർത്തിയായിട്ട് പിന്നെ ഞാൻ യത്തീമാണെന്ന് ആരും പറയരുത്, മനസ്സിലല്ലേ. ഇത് നമ്മൾ പറഞ്ഞപ്പോ ഒരു സഹോദരൻ ചോദിച്ചു, അപ്പൊ യത്തീം മക്കളെ കല്യാണം എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം എന്താ, അത് കല്യാണപ്രായം, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്തെന്ന് പറയരുത്, യത്തീം എന്ന് പറയാം. അത് യത്തീമല്ല, സാധുക്കളാണെങ്കിൽ ശരി അങ്ങനെ സഹായിച്ചോളൂ, സംശയമില്ല, നല്ലത് തന്നെ. പക്ഷെ യത്തീം എന്ന് ഇസ്ലാമിന്റെ ശറഈൽ പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ട ആളുകൾക്കാണ്, ആണാകട്ടെ പെണ്ണാകട്ടെ. പെൺകുട്ടികൾ പ്രായപൂർത്തി വളരെ നേരത്തെ ആയേക്കും, എങ്കിലും പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ യത്തീമെന്ന് പറയുകയില്ല. യത്തീമിനെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ വലിയ പുണ്യകരമായ കാര്യമാണ്. അന അഖാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ യത്തീമിനെ സംരക്ഷിക്കുക, യത്തീമിനോട് നല്ല നിലക്ക് പെരുമാറുക എന്നത് വളരെ ഖൈറായ കാര്യമാണ്. മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം അതാണ്, യത്തീം മക്കളെ സഹായിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ്. കേരളത്തിൽ എം കെ ഹാജി റഹിമഉള്ള, അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ യത്തീം ഖാന ആരംഭിക്കുകയും ഒരുപാട് മക്കളെ, അദ്ദേഹത്തിന്റെ സ്വന്തം അദ്ദേഹത്തിന്റെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് അദ്ദേഹം മലബാറിൽ പണ്ട് കോളർ ഉണ്ടായപ്പോൾ യത്തീം മക്കളായ ഒരുപാട് ആളുകളെ സ്വന്തം വീട്ടിൽ അദ്ദേഹം താമസിപ്പിച്ച് സഹായിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ എം കെ ഹാജി റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അപ്പൊ ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണത്, സാധുക്കളെയും യത്തീം മക്കളെയും ഒക്കെ സഹായിക്കുക എന്നത്. ഈ യസീമുകൾക്ക് ഫൈഇൽ ഒരു അവകാശമുണ്ട്. വൽ മസാക്കീൻ മസാക്കീൻ എന്നാൽ മിസ്കീനുകൾ, സാധുക്കൾ, ആവശ്യത്തിന് തികയാത്തവർ, അതാണ് മിസ്കീനുകൾ. വബിസ്സബീൽ, വഴിയാത്രക്കാർ. ചിലപ്പോൾ അവന്റെ നാട്ടിൽ അവൻ പണക്കാരനായിരിക്കും, പക്ഷെ ഒരു സ്ഥലത്ത് ആ വേറൊരു നാട്ടിൽ അവൻ എത്തിയപ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ലാതായി പോയേക്കാം. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൽ വലിയ പൈസ ഉള്ള ആളുകൾ ചിലപ്പോ ഗൾഫിലും മരുഭൂമിയിലൊക്കെ പെട്ടുപോകാറുണ്ടല്ലോ, വരിബിനിസബീനാണ്. അവർക്ക് സക്കാത്തിൽ നിന്നും അതുപോലെ ഇതുപോലുള്ള വകുപ്പിൽ നിന്നൊക്കെ അവകാശമുണ്ട്. നാട്ടിൽ ചിലപ്പോൾ അയാൾ പണക്കാരനാണെങ്കിലും കൈലായക്കൂന ദൂലത്തം ബൈനൽ അഗ്നിയ ഇമിൻകും. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, എന്തിനാണ് ഇത് കൈലായക്കൂന, ഇത് ആയിത്തീരാതിരിക്കാൻ, ഈ സമ്പത്ത് ആയിത്തീരാതിരിക്കാൻ, ദൂലത്തം ബൈനൽ അഗ്നിയ ഇമിൻകും, നിങ്ങളിലെ പണക്കാരുടെ ഒരു ദൂലത്തായി ഇത് മാറാതിരിക്കാൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഇബ്നു കസീർ പറയുന്നു, ഈ ഫൈഇന് വേണ്ടി നാം ഇങ്ങനെ മസ്രിഫുകൾ നിശ്ചയിച്ചത്, ചെലവഴിക്കാനുള്ള വഴികൾ, സങ്കേതങ്ങൾ നിശ്ചയിച്ചത്, ഇതിങ്ങനെ തിന്നാനുള്ള ഒരു വകുപ്പായി ബാക്കിയാകാതിരിക്കാൻ, യതഗല്ലബു അലൈഹൽ അഗ്നിയ, പണക്കാർ അതിന്മേൽ അധികാരം, അവർക്ക് അതിന്മേൽ ഒരു സ്വാധീനം കിട്ടി, അവർക്ക് തിന്നാൻ മാത്രം. വയതസറഫൂന ഫീഹ ബിമഹ്ദി ശഹവാതി വൽ ആറാ, അവരുടെ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ തോന്നിയതുപോലെ തീർക്കുക എന്നതാകാതിരിക്കാൻ. വലയസറിഫൂന മിൻഹു ശൈഅ ഇല്ലൽ ഫുഖറ, പാവങ്ങൾക്ക് അവരൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാനാണ് അള്ളാഹു ഇത് ചെയ്തിട്ടുള്ളത്. വമാ ആതാകുമുർ റസൂല് ഫഖുദൂ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിങ്ങളോട് വിലക്കിയോ, ഫൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഫൈ ഉണ്ടായിരുന്നു, മുസ്ലിമീങ്ങൾ ഈ ഫൈ എങ്ങനെയായിരുന്നു ചെലവഴിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങൾ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. നസ്അലുല്ലാഹ ലീ വലക്കും തൗഫീഖ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത് അംവാലു ബനി നദീരി മിമ്മ അഫാ അല്ലാഹു അലാ റസൂലിഹി ബനൂ നദീറിൽ നിന്ന് കിട്ടിയ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഫൈ ആയി കൊടുത്തതാണ്. മിമ്മ ലം യൂജിഫിൽ മുസ്ലിമൂന അലൈഹി ബിഖൈലിൻ വലാ റികാബ്, മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി ഒട്ടകത്തെ കുതിരയെ ഓടിച്ചിട്ടില്ല. ഫകാനത്തിൽ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിസ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാലിസായിരുന്നു, നബിക്ക് പ്രത്യേകമായിരുന്നു, നബിക്ക് പ്രത്യേകമുള്ളതായിരുന്നു. ഫകാന യുൻഫിഖു അലാ അഹ്ലിഹി മിൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. നഫഖത്ത സനത്തിഹി, ഒരു വർഷത്തെ ചെലവ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊടുത്തത് അതിൽ നിന്ന് നബി അവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേക്കുള്ളത് മാറ്റിവെക്കുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവിടിച്ചിട്ടുണ്ട്, ഒരാള് തന്റെ കുടുംബത്തിന് വേണ്ടി കുറച്ചു കാലത്തേക്കുള്ള സ്വത്ത് അവിടെ മാറ്റിവെക്കുക എന്നത് തെറ്റല്ല, അത് തവക്കുലിനെതിരല്ല. അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കിട്ടിയൊക്കെ ഇന്ന് അടിച്ചു തീർക്കണം എന്നല്ല, നാളേക്ക് ബാക്കി വെക്കുക എന്നത് ഇമാമുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരുടെ ഇമാമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടുന്ന് നീക്കി വെച്ചത് പലപ്പോഴും വേഗം വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു അവിടുത്തെ സദഖ കാരണം. പക്ഷെ നീക്കി വെക്കുക എന്നത് ഇസ്ലാമിൽ ഉള്ള കാര്യമാണ്, ഖൈറായ കാര്യമാണ്. ജനങ്ങളോട് ഇറക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസിനോട് പറഞ്ഞതുപോലെ, നീ നിന്റെ മക്കളെ അഗ്നിയായി കയ്യിൽ അവനവന് വേണ്ടത് ഉള്ള ധനികരായി ഉപേക്ഷിച്ചു പോകലാണ് അവരെ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന ആളുകളായി നീ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസിനോട് പറഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു രോഗം വന്നു, അവിടുന്ന് വിചാരിച്ചു ആ രോഗത്തോടെ താൻ മരിച്ചു പോകുമെന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹു ശിഫ കൊടുത്തു. അവിടെയാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബി ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, എന്നാ പകുതി വേണ്ട, എന്നാ മൂന്നിലൊന്ന് സുലുസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസ് അസ്സുലുസു കസീർ, അതെ സുലുസ് ആയിക്കോട്ടെ, മൂന്നിലൊന്നായിക്കോട്ടെ, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ്, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വത്തിൽ നിന്ന് വസിയത്ത് ചെയ്യണമെങ്കിൽ, വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ മരണശേഷം കൊടുക്കണം എന്ന് ഒരാൾക്ക് വസിയത്ത് ചെയ്യണമെങ്കിൽ മൂന്നിലൊന്നിൽ കൂടുതൽ പാടില്ല. ഏറ്റവും ഖൈർ മൂന്നിലൊന്നിൽ നിന്ന് കുറച്ച് കുറക്കനാ, നാലിലൊന്നോ മറ്റോ ആക്കലാണ് കൂടുതൽ ഖൈർ. കാരണം നബി എന്ത് പറഞ്ഞു, റസൂലുസ് കസീർ, മൂന്നിലൊന്ന് ധാരാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അധികമാണെന്ന് നബി പറഞ്ഞു, എന്നാൽ അത് അനുവദിച്ചു. പക്ഷേ വസിയത്ത് ആർക്ക് പാടില്ല, ആർക്ക് കൊടുക്കരുത്, അവകാശികൾക്ക് വസിയത്തില്ല. അവകാശികൾക്ക് ആരെങ്കിലും വസിയത്ത് ചെയ്താൽ അത് ബാത്തിലാണ്, നടപ്പിലാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയത ലി വാരിസിൻ, വാരിസിന് വസിയത്തില്ല. വാരിസ് എന്ന് പറഞ്ഞാൽ ആരാ, ഒരാൾ മരിച്ചാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ കയ്യിലുള്ള സ്വത്ത് ആർക്കൊക്കെ വീതം വെക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുണ്ട്, ആരും അതിനു വേണ്ടി പുതിയ നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ഈ അവകാശികളിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി, ഈ പറഞ്ഞ അവകാശികൾക്ക് വേണ്ടി ഞാൻ എന്ത് മരിക്കാൻ കിടക്കും, എന്ത് പറയരുത്, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്ത് ഇന്നാൾക്ക്, അതുപോലെ മൂന്നിലൊന്ന് മാത്രമേ പാടുള്ളൂ, മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല. പക്ഷെ ഇത് തന്നെ എന്റെ അവകാശം അല്ല പറഞ്ഞ അവകാശികൾക്ക് പാടില്ല, അവർക്ക് വസിയത്തില്ല, കാരണം അവർക്ക് അവരുടെ സ്വത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അവകാശികൾക്ക് പുറത്ത്, അവകാശത്തിന് പുറത്തുള്ളവർക്ക് മാത്രമേ വസിയത്ത് എഴുതി വെക്കാൻ അല്ലെങ്കിൽ പറയാൻ പാടുള്ളൂ. അങ്ങനെ അങ്ങനെയുള്ള വസിയത്ത് മാത്രമേ ഇയാൾ മരിച്ചാൽ ആളുകൾ നടപ്പിലാക്കാൻ പാടുള്ളൂ, അല്ലാത്തത് വാത്തിനാ. മൂന്നിലൊന്നിൽ കൂടുതൽ ആരെങ്കിലും ചെയ്തു വസിയത്ത്, അയാളെ വസിയത്ത് നടപ്പിലാക്കാൻ പറ്റൂല, വാത്തിനാ. അതുപോലെ അനന്തരാവകാശിക്ക് വേണ്ടി ആരെങ്കിലും വസിയത്ത് ചെയ്തു മരിച്ചാൽ അത് ബാത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തോളൂ, നീതി പാലിച്ചിട്ട് കൊടുത്തോളൂ, നീതി പാലിച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടിക്കാതെ കൊടുത്തോളൂ. പക്ഷെ മരണത്തിന് ശേഷം വസിയത്ത് ആർക്കേ പാടുള്ളൂ, പുറത്തുള്ളവർക്ക്, അവകാശികളല്ലാത്തവർക്ക്. ലാ വസിയത ലി വാരിസിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അള്ളാഹു നിശ്ചയിച്ചതാണിത്, മിറാസ്, അനന്തരസത്ത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇൽമാണ് ഇൽമുൽ മിറാസ്, അനന്തരസത്തിനെ സംബന്ധിച്ചുള്ള നിയമം. പല പണ്ഡിതന്മാരും ഖുർആൻ പഠിച്ചിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നവരുടെ ശിഷ്യന്മാരോട് പോയി ഇൽമുൽ മിറാസ് പഠിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിച്ചിട്ട് ഹദീസ് പഠിക്കുന്നതിന് മുമ്പ് എന്ത് പഠിക്കണം, ഇൽമുൽ മിറാസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഇൽമാണത്. ആളുകൾക്ക് പലപ്പോഴും ഇന്ന് അതിൽ വളരെ വലിയ ജഹലിലാണ് പല മുസ്ലിമീങ്ങളും അതിലുള്ളത്. അല്ലമലില്ലാഹു വയ്യാക്കും, അള്ളാഹു നമ്മെ നല്ലത് പഠിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഇത് നടപ്പിലാക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ മക്കളോട് ദുൽമ ചെയ്യും. ഏതെങ്കിലും മക്കളോടുള്ള ദേഷ്യം കൊണ്ട് അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടി മരിക്കാൻ കിടക്കും, ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കും. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, അയാളുടെ അന്ത്യമാണ് മോശമായത്, അയാളുടെ ഖാത്തിമ മരണം മോശമായി. കാരണം എന്താ, ഒരു ദുൽമ ചെയ്തിട്ടാ മരിച്ചു വന്ന്. അവസാനത്തെ അമൽ അത് നല്ലതായിരിക്കണ്ടേ? ഇങ്ങനെയുള്ള ആളുകളുടെ അവസാനത്തെ അമൽ ഉണ്ടായിപ്പോ, അവസാനത്തെ അമൽ ദുൽമാണ് ചെയ്തത്. അപ്പൊ അത് ഈ ആളുകൾ ചെയ്യുന്ന ദുൽ. അതുപോലെ അവകാശം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ചില ദുൽമയും ആളെ കൊന്നുകളയാ, ഇതിനുവേണ്ടി അവകാശം വേഗം കിട്ടാൻ വേണ്ടി. അവൻ ഇസ്ലാമിൽ അവകാശമില്ല. കാത്തിൽ കൊലപാതകയ്ക്ക് എന്തില്ല, മീറാത്തില്ല. അവന്റെ കൊലപാതകത്തോടെ അവന്റെ മീറാസ് തടയപ്പെട്ടു. മാനുഅൽ ഇർസ് എന്നൊരു വകുപ്പുണ്ട്, ഇൽമുൽ മീറാസ് തടയുന്ന വകുപ്പ് കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ഒന്ന് കുഫർ. ഇസ്ലാം അത് പുറത്തുപോയി. ഇവൻ പിന്നെ മുസ്ലിമായ ആളുടെ സ്വത്ത്, മുസ്ലിമായ ഉപ്പാന്റെ ഉമ്മാന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വത്തമില്ല. അതുപോലെ അതിൽപ്പെട്ടതാണ് ഖത്ൽ, കൊലപാതകം. കൊലപാതകിക്കെന്തില്ല, മീറാസില്ല. കാരണം ഒരു ഒരു കായിദമുണ്ട്, ഒരു അടിസ്ഥാന നിയമമുണ്ട്. മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനി ഉഖിബ ബിഹർമാനി. മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനിഹി ഉഖിബ ബിഹർമാനിഹി. ആരെങ്കിലും തനിക്ക് വന്നു കിട്ടേണ്ടത് അതിന്റെ നേരമാകും മുന്നേ കിട്ടാൻ വേണ്ടി ധൃതി കാണിച്ചാൽ ഉഖിബ ബിഹർമാനിഹി, അവനുള്ള ശിക്ഷ എന്താ, അത് തീരെ കിട്ടാതിരിക്കുക എന്നതാണ്. ഉഖിബ ബിഹർമാനിഹി. നസ്അലുല്ലാഹ അൽആഫിയ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേത് മാറ്റിവെച്ചിരുന്നു. ഉമർ പറയുന്നു, വമാ ബഖിയ, എന്നിട്ട് ബാക്കിയായത് ജഅലഹു ഫിൽ ഖുറാഇ വസ്സിലാഹി ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാ അഥവാ കുതിരകളെ വാങ്ങാൻ, വസ്സിലാഹ് ആയുധങ്ങൾ വാങ്ങാൻ, ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലവനായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചിരുന്നു. ഇത് മുസ്ലിമീങ്ങളുടെ പൊതുവായ നന്മയാണ്, അതെല്ലാം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫൈഉമായി ബന്ധപ്പെട്ട വേറെയും ചില ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാനുണ്ട്. അത് അടുത്ത ആഴ്ച ആവാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ യഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവിനു ബിഹി അലൈനാ മുസീബാതി ദുനിയാ ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا وجعله الوارث منا وجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك